അമേൻ. സ്തോത്രം. കർത്താവിൻ്റെ
ക്രിസ്തു.
സന്നിധിയിൽ ഈ ലൈനിലായിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും കർത്തൃദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. വിശേഷാൽ പ്രിയപ്പെട്ട ഫിന്നിയുടെ മാതാവിനെ ഈ സൂമിലൂടെ കാണുവാൻ, ആരോഗ്യത്തോടെ കാണുവാൻ, പ്രിയപ്പെട്ട മാതാവ് ഡൽഹിയിലായിരുന്നപ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പല പ്രിയപ്പെട്ടവരും ധാരാളം ബലഹീനതകളിലൂടെ, ഫിസിക്കൽ ബലഹീനതകളിലൂടെ കടന്നു പോകുന്നവരാണ്. ദൈവത്തിന് മഹത്വം. ഞാൻ ഇന്നലെ വൈകുന്നേരം ന്യൂസ് വായിച്ചപ്പോൾ ഈ ഒമിക്രോൺ എന്ന വൈറസ് റിച്ച് എന്നോ പൂർ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും എല്ലാവർക്കും അത് വരുമെന്നാണ് വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 2 വർഷങ്ങൾ നമ്മുടെ കൂട്ടായ്മയിൽ ഇതുപോലെ പോസിറ്റീവ് ബാധിച്ചവരെയും വളരെ എമർജൻസിയിൽ പോയവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ദൈവം കൃപ ചെയ്തു. നമ്മളിൽ പലരും ഈ പ്രത്യേകമായ വിഷമത്തിലൂടെ പോവുകയാണ്. ദൈവം നന്മയ്ക്കായിട്ടെല്ലാം ചെയ്യും. അത് നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ തന്നെ അത് ബലമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിലും പ്രിയപ്പെട്ട നോബി ചുമയാൻ 3-4 ദിവസമായി ഭാരപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്കും അല്പമില്ലാത്ത പനിയും ഭാരവും ഒക്കെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അറിയാതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഞങ്ങൾ ഈ 14-ാം തീയതി പോകുവാൻ തീരുമാനിച്ച ടിക്കറ്റ് എടുത്തിരുന്നു. എന്നാൽ ഈ പ്രത്യേക പ്രതിസന്ധികൾ ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ ഞങ്ങൾ RT-PCR ടെസ്റ്റിന് പോകുമ്പോൾ അതൊരു നല്ല റിപ്പോർട്ട് ലഭിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ചില ടിക്കറ്റ് ഒരുപക്ഷെ ക്യാൻസൽ ചെയ്യാനൊക്കെ വിഷമമായിട്ട് വരും. അതിന്റെ മണിക്കൂറുകൾ അധികമില്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ ഞങ്ങൾ ഒരാഴ്ച കൂടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ പോസ്റ്റ്പോണ്ട് ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ ശുശ്രൂഷകൾക്ക് അവസരം നൽകി തന്ന ദൈവദാസന്മാർ, ദൈവസഭ എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. സകലവും നന്മയ്ക്കായി ചെയ്യുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ പൂർണ്ണമായിട്ട് ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുക. ഈ പുതുവത്സരത്തിൽ ദൈവദാസന്മാരിലൂടെ നല്ല സന്ദേശങ്ങളാണ് നമുക്ക് ലഭിച്ചത്. അത് നമുക്ക് എൻകറേജ് ആണ്. മുൻപോട്ട് പോകുവാൻ ആവശ്യമായിരിക്കുന്ന ദൂതുകൾ അതിനകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഗോ ഫോർവേഡ്, മുൻപോട്ട് പോകുക. ദൈവത്തിന് സ്തോത്രം. മുൻപോട്ട് പോകുക എന്ന് പറയുമ്പോൾ പ്രതിസന്ധികൾ മുന്നിൽ ഇല്ലാഞ്ഞിട്ടല്ല, പ്രതിസന്ധികൾ ഉള്ളത് കൊണ്ടാണ് നാം മുൻപോട്ട് പോകേണ്ടത്. ദൈവത്തിന് സ്തോത്രം. രാത്രി അഗ്നി തൂണും പകൽ മേഘസ്തംഭവും. മുൻപോട്ട് പോകുവാൻ ദൈവം പറഞ്ഞെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അത് ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ദൈവം ക്രമീകരിച്ചിരുന്നു. എവിടെയാണോ രാത്രി അഗ്നി തൂണ് വേണ്ടത് അവിടെ അഗ്നി തൂൺ കടന്നു വരും. എവിടെയാണോ പകൽ മേഘസ്തംഭം വേണ്ടത് അവിടെ പകൽ മേഘസ്തംഭം വരും. ദൈവത്തിന് സ്തോത്രം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉള്ളവരോടാണ് കർത്താവ് പറയുന്നത്, ഗോ ഫോർവേഡ്. ദൈവത്തിന് സ്തോത്രം. പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു പോകാൻ ദൈവം നമുക്ക് ധാരാളം കൃപ നൽകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ വ്യാഴാഴ്ച രാത്രിയിൽ നാം ശ്രദ്ധിച്ചത്, വ്യാഴാഴ്ച രാത്രി ഞാൻ പറഞ്ഞത്, കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരാകുക, ഉറപ്പുള്ളവരായി തീരുക. നമ്മുടെ പ്രിയപ്പെട്ട പലരും ലോകത്തോട് യാത്ര പറയുമ്പോൾ പ്രതിസന്ധികളിലാകുമ്പോൾ രോഗങ്ങളിലാകുമ്പോൾ നിങ്ങൾ ഉറപ്പോടെ യാത്ര ചെയ്യുക എന്നുള്ള സന്ദേശം ലഭിക്കുകയുണ്ടായി. ഇന്ന് രാവിലെ സമയ സങ്കീർത്തനത്തിലൂടെ നാം കേട്ടത്, ദൈവത്തിന് സ്തോത്രം. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ദൈവത്തിൽ ആശ്രയിക്കുക. നമുക്ക് ആശ്രയിക്കാൻ ഭൂമിയിൽ പലതുമുണ്ട്, പക്ഷെ അതൊക്കെ പരിമിതികൾ ഉള്ളതാണ്. ദൈവത്തിൽ ആശ്രയിക്കുക. അതുമായി ബന്ധപ്പെട്ട ഒരു ദൂത് ദൈവസഭയുമായിട്ട് പങ്കുവെച്ച് കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുക. നാം ചിന്തിക്കാൻ പോകുന്നത്, നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ക്രിസ്തു. ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ എൻ്റെ യേശുവിനോട് എനിക്ക് ഭയങ്കര സ്നേഹം തോന്നി. എൻ്റെ കർത്താവിനെ എനിക്കൊന്നുകൂടെ അനുഭവിക്കാനുള്ള വലിയ താല്പര്യമുണ്ടായി. നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ക്രിസ്തു. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ 16 വരെ വായിക്കുന്നു. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. 15, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല ഭാഗമാണ് ഞാൻ ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ ബലഹീനതകളിൽ സഹതപിക്കുന്ന കർത്താവ്. സ്തോത്രം. മൂന്ന്, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തിരല്ലുക. പ്രൈസ് ഗോഡ്. ദൈവത്തിന് മഹത്വം. പാപമൊഴികെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ക്രിസ്തു. ക്രിസ്തുവിന് പാപമില്ലായിരുന്നു, പക്ഷെ പരീക്ഷയുണ്ടായിരുന്നു. പരീക്ഷിക്കപ്പെട്ടവനാണ് ക്രിസ്തു. അത് എനിക്ക് തുല്യമായി, ഞാൻ എൻ്റെ പേര് പറയുക, എനിക്ക് തുല്യമായിട്ട് യേശു പരീക്ഷിക്കപ്പെട്ടു. ഇത് കേൾക്കുന്നവർക്ക് തുല്യമായിട്ട് യേശു പരീക്ഷിക്കപ്പെട്ടു. അത് നമുക്ക് പ്രചോദനം തരുന്ന കാര്യമല്ലേ? നമ്മുടെ കർത്താവ് പരീക്ഷകൾ അനുഭവിച്ച ഒരു കർത്താവാണ്. ഒരു ദൈവത്തിന്റെ പൈതൽ കടന്നു പോകുന്ന സകല മേഖലകളിലൂടെ കർത്താവ് കടന്നു പോയി. വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും, ദൈവത്തിന് സ്തോത്രം, ദുഃഖങ്ങളും, നമ്മുടെ സാക്ഷാ രോഗങ്ങളെ അവൻ വഹിച്ചു വായിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ദാഹവും വിശപ്പും ചുങ്കം കൊടുക്കേണ്ട കാര്യങ്ങളും, നമ്മുടെ ക്രൈസ്റ്റ്, നമ്മുടെ കർത്താവ് ഈ പരീക്ഷകളെല്ലാം സഹിച്ചു. അതുകൊണ്ട് നമ്മളെ അറിയാൻ വേണ്ടിയാണ്. നാം ഏതെല്ലാം നിലകളിൽ കടന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ കർത്താവ്, എൻ്റെ കർത്താവ്, എൻ്റെ ഗുരു അതിലൂടെ എല്ലാം കടന്നുപോയി എന്നുള്ളതാണ് നമുക്ക് ധൈര്യം പകരുന്ന കാര്യം. അതുകൊണ്ട് ഇന്ന് പകൽകാലം നാം ആരാധിക്കുന്ന, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോഴുള്ള, എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന നമ്മുടെ സഭയുടെ നാഥൻ, നമ്മുടെ ആത്മരക്ഷകൻ, പ്രൈസ് ഗോഡ്, നമുക്ക് തുല്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടവനാണ്. ദൈവജനങ്ങൾ മാറി മാറി വരുന്ന പ്രതിസന്ധികളിലൂടെ, മാനസിക ഭാരങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്നവരാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലേ? ഈ കോവിഡിന്റെ കാലത്ത് യേശു ക്രിസ്തുവിന് ചുങ്കം കൊടുക്കാൻ പണമില്ലാതെ വന്നില്ലേ? കർത്താവ് ചുങ്കം കൊടുക്ക ടാക്സ് കൊടുക്കുന്ന കർത്താവായിരുന്നു. അതിന് പണമില്ലാതെ വന്നു. അതിനുള്ള സംവിധാനങ്ങൾ കർത്താവ് ദൈവമായിരുന്നത് കൊണ്ട് കണ്ടെത്തുകയും അത് കൊടുക്കുകയും ചെയ്തു. നമ്മളും ചിലപ്പോൾ ഈ സാമ്പത്തികമായ പ്രശ്നങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ പല കാര്യങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരുമ്പോൾ വിഷമിക്കുന്നവരുണ്ട്. മാനസികമായ സമ്മർദ്ദങ്ങളും, എന്താകും, എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഭാരങ്ങളുണ്ട്. ആ സമയത്ത് ക്രൈസ്റ്റിനെ ഓർത്താൽ മതി കേട്ടോ, നമ്മുടെ ഗുരുവിനെ ഓർത്താൽ മതി, നമുക്ക് നമ്മുടെ അപ്പച്ചനെ ഓർത്താൽ മതി. അങ്ങും ഇതിലൂടെ ഒക്കെ പോയതാണല്ലോ, അതുകൊണ്ട് അങ്ങേക്ക് അതിന്റെ വില അറിയാമല്ലോ. നീയും ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും, പ്രൈസ് ഗോഡ്, പ്രതിസന്ധികളിലൂടെ പോകുന്നവരാണ്. കർത്താവിന്റെ ദാസന്മാരായ ഞങ്ങളെ പോലെയുള്ളവർ ആരും അതിനകത്ത് മാറി നിൽക്കേണ്ടവരല്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ബലം തരുന്നത് എൻ്റെ ആത്മരക്ഷകൻ, എൻ്റെ ഗുരു, എനിക്ക് ഞാൻ എങ്ങനെ പരീക്ഷിക്കപ്പെട്ടോ അതിലൂടെ എല്ലാം കർത്താവ് പരീക്ഷിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഞാൻ ഒന്ന് എംഫസൈസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്ന ചിന്ത എന്താണ് ചോദിച്ചാൽ, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന ക്രിസ്തു. പല ആശയങ്ങളുണ്ട് നമ്മുടെ ബലഹീനതകളിൽ. എന്താണ് നമ്മുടെ ബലഹീനത? ദൈവത്തിന് സ്തോത്രം. പല ആശയങ്ങളുണ്ട്. നമ്മുടെ കുറവുകൾ, ഞാൻ കുറവുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആത്മീയ ജീവിതത്തെ വലിയ പാപം ചെയ്ത് ബലഹീനതയുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റാത്ത ധാരാളം ബലഹീനതകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ബലഹീനതകളിൽ കർത്താവ് ചിരിക്കുന്നവനല്ല, കർത്താവ് സഹതപിക്കുന്നവനാണ്. നിങ്ങളൊരു വിഷയത്തെ ഓർത്ത് ഭാരപ്പെടുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കർത്താവ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്? ഒരിക്കലുമില്ല. നമ്മുടെ കർത്താവിന്റെ ആ പ്രകൃതി, ദ ആറ്റിബ്യൂട്ട്സ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിന്റെ ശ്രേഷ്ഠകരമായിരിക്കുന്ന സ്വഭാവം എന്ന് പറയുന്നത് ദുഃഖിക്കുന്നവരോട് കൂടെ ദുഃഖിക്കുന്ന കർത്താവ്, സഹതപിക്കുന്നവരോടുകൂടെ സഹതപിക്കുന്ന കർത്താവ്. എന്നെ കേൾക്കുന്ന ഈ സൂമിലൂടെ ഏതെങ്കിലും സഹോദരി സഹോദരങ്ങൾ ഒരു ഭാരത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ ശരീരത്തിലെ ബലഹീനതയായിരിക്കാം, സാമ്പത്തിക മേഖലയിലെ കുറവായിരിക്കാം, പല നിലകളിലുള്ള കുറവുകളായിരിക്കാം, അവിടെ സഹതപിക്കുന്ന ഒരു കർത്താവ് എത്ര നല്ല ഗുരുവിനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ബലഹീനതകൾ ആരാണ് സഹതപിക്കുന്നത്? ഒരു വിശ്വാസിക്ക് ഒരു പോറലേൽക്കുമ്പോൾ, ഒരു വിശ്വാസിക്ക് ഒരു ഭാരം വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, വിഷമതകൾ വരുമ്പോൾ, സാമ്പത്തിക ക്രൈസിസ് വരുമ്പോൾ, വാട്ട് വി ആർ ഡൂയിങ്, നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾക്ക് സഹതപിക്കുന്ന ഒരു മനസ്സുണ്ടോ എന്ന് എന്റെ ക്രൈസ്റ്റിനുണ്ടായിരുന്നു. യേശുക്രിസ്തുവിനെ സഹതപിക്കുന്ന ഒരു മനസ്സുണ്ടായിരുന്നു. ഇന്ന് പകൽകാലം ഈ സഭായോഗത്തിൽ ഈ വചനം ധ്യാനിക്കുന്ന, ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവിന്റെ മനസ്സിൽ ഇവ ഓർപ്പിച്ച് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നിങ്ങളിൽ നിങ്ങളുടെ വിഷയങ്ങളിൽ സഹതപിക്കുന്ന 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്റെ ആത്മരക്ഷകനാണ്, എന്റെ കർത്താവാണ്. അവൻ സഹതപിക്കുന്ന കർത്താവാണ്. ദൈവത്തിൽ സ്തോത്രം. അത് പോരെ, നമുക്ക് അത് മതി. ദാറ്റ്സ് ഇനഫ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ യോഹന്നാന്റെ സുവിശേഷം ഇങ്ങനെ, ഞാൻ ഈ കഴിഞ്ഞ ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ധാരാളം ചിന്തകൾ ഈ വചനമായിട്ട് കർത്താവ് എനിക്ക് നൽകുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ബലഹീനതകൾ സഹോദിക്കുന്ന ക്രിസ്തു, കുറവുകളെ പരിഹരിക്കുന്ന ക്രിസ്തു, അതിനാണ് കർത്താവ് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത് കേട്ടോ. എന്റെ പ്രകൃതി, രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലിന്റെ പ്രകൃതി കർത്താവിന് നല്ലവണ്ണം അറിയാം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു ഒരു വ്യക്തിയാണെങ്കിൽ ഹി നോസ് ദാറ്റ്, കർത്താവിന് അറിയാതെ. അതുകൊണ്ടാണ് പൗലോസ് മറ്റൊരു ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, പരീക്ഷകളോടുകൂടെ നീക്കുപോക്കും തരും, പരീക്ഷിക്കാൻ സഹിപ്പാൻ കഴിയാവുന്നതിനപ്പുറമായിട്ടൊരു പരീക്ഷ നമുക്ക് വരത്തില്ല. അവിടെ ആ ആശയം എന്താണ് ചോദിച്ചാൽ, എന്റെ വിശ്വാസത്തിന്റെ റേഞ്ച് കർത്താവിന് അറിയാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഏറ്റവും വലിയ വിശ്വാസമുള്ള വ്യക്തിയാണെങ്കിൽ എനിക്കുള്ള പരിശോധന വലുതായിരിക്കും, കാരണം കർത്താവിന് അറിയാം ആ പരിശോധനയിൽ ഞാൻ നിൽക്കുമെന്നുള്ളത് കർത്താവിന് അറിയാം. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസൻ പറഞ്ഞപ്പോൾ ഈ ദാനിയേലിനെ 7 ചൂട് കൂട്ടിയല്ലോ, അത് ദാനിയേലിനെ കുറിച്ച് ദൈവത്തിന് നല്ലവണ്ണം അറിയാം. ആ തീയുടെ ചൂട് അത്രമാത്രം കൂട്ടിയാലും ഹി വിൽ ഓവർകം, കാരണം അത്രമാത്രം ട്രസ്റ്റ് വലുതായിരുന്നു ദാനിയേലിന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പരിമിതികൾ അറിയുന്ന ഒരു കർത്താവുണ്ട് കേട്ടോ, അത് സന്തോഷം തരുന്നൊരു കാര്യമാണ്. ദൈവത്തിന് മഹത്വം. എനിക്ക് ചില കാര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമോ, ചില വിഷയങ്ങളിൽ എൻ്റെ അവസ്ഥ എന്താകും, ഇതൊക്കെ കർത്താവിന് നല്ലവണ്ണം അറിയാം. ബലഹീനതകളിൽ സഹതപിക്കുന്ന ക്രിസ്തു, അതിനുവേണ്ടിയാണ് നമുക്ക് തുല്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടത്. കർത്താവിന് അറിയാമത്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ കുറവുകളെ പരിഹരിക്കുന്ന ക്രൈസ്റ്റിനെ കുറിച്ച് പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ധ്യാനിപ്പാൻ നമുക്ക് സമയമില്ല. ഈ വചനവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 2 2 3 ഞാനൊന്ന് വായിക്കുന്നു. അതിനകത്തൊരു ഡോക്ടറേറ്റ് സ്റ്റാൻഡ് അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്ന വചനവുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 2 അതിന്റെ 3 വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. ആ ഭാഗം നമുക്ക് നല്ലവണ്ണം അറിയാം. ഒരു ഭവന കല്യാണ വീട്, ആ കല്യാണ വീട്ടിൽ ആ ഭവനക്കാര് എല്ലാ കാര്യങ്ങളും കരുതിയിരുന്നു, ഒന്നിന്റെ കുറവില്ലായിരുന്നു. അതനുസരിച്ചാണ് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത്, ഇൻവൈറ്റ് ചെയ്ത കൂട്ടത്തിൽ നമ്മുടെ കർത്താവിനെയും ക്ഷണിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം.
അങ്ങനെ ധാരാളം കുറവുകളില്ലാത്ത നിലയിൽ മാനുഷികമായിട്ട് അവരെല്ലാ ക്രമീകരണം ചെയ്തിരുന്നു. പക്ഷെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവര് ഭക്ഷണം കൊടുത്ത് കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ദേണ്ട പെട്ടെന്ന് ഒരു സംഗതി തീർന്നുപോയി, വീഞ്ഞു തീർന്നുപോയി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, ആ അന്തരീക്ഷം എത്രമാത്രം വിഷമിച്ചതായിരിക്കും ആ ഭവനക്കാരെ സംബന്ധിച്ച്. അവിടെയാണ് ക്രൈസ്റ്റിന്റെ സാന്നിധ്യം നമുക്ക് വില കൊടുക്കാൻ പറ്റുന്നത്. ദൈവത്തിന് സ്തോത്രം. അവര് വീഞ്ഞ് കളക്ട് ചെയ്തു, അതുപോലെ അവർക്കുള്ള ആഹാരങ്ങളെല്ലാം ക്രമീകരിച്ചു, വേണ്ടതെല്ലാം ചെയ്തു. പക്ഷേ ആ വീട്ടിൽ തന്നെ വീഞ്ഞിന്റെ കുറവുണ്ടായിരുന്നു. ഞാൻ വളരെ ലളിതമായിട്ടാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ നമ്മൾക്ക് ദൈവം ജ്ഞാനവും ബുദ്ധിയും ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അവിടെയും കുറവുകൾ വരാം, അവിടെയും കുറവുകൾ വരാം. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ പ്രതിസന്ധികളിൽ പ്രോട്ടോക്കോൾ ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ചിന്തിക്കായിരുന്നു, ഒരു വീട്ടിൽ പനി വന്നാൽ നമുക്ക് എത്ര പ്രോട്ടോക്കോൾ പാലിക്കാൻ പറ്റും? കൂടെ കൂടെ കൈകഴുകാൻ പറ്റും? കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിടത്ത് കൂടെ കൂടെ കൈ കഴുകുക, സാനിറ്റൈസർ പുരട്ടുക, ദൈവത്തിന് സ്തോത്രം, മുഖം കഴുകുക, എന്തെല്ലാം പരിപാടികളല്ലേ. അവിടെയാണ് ക്രൈസ്റ്റിന്റെ സാന്നിധ്യം. ഈ പ്രോട്ടോക്കോൾ നമ്മുടെ കുഞ്ഞുങ്ങളുള്ള ഭാര്യയും ഭർത്താവ് ഉള്ളിടത്തൊക്കെ കുറെയൊക്കെ ദേ ക്യാൻ അഡ്ജസ്റ്റ്, കുറെയൊക്കെ അറേഞ്ച് ചെയ്യാം. പക്ഷെ ഈ കൊച്ചു പിള്ളേരുള്ളിടത്ത് നമുക്ക് പറ്റുമോ? പറ്റത്തില്ലല്ലേ. ദൈവത്തിന് സ്തോത്രം. എത്രമാത്രം നമ്മളെ കൊണ്ട് പറ്റും? അവിടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കുറവുകൾ കർത്താവ് പരിഹരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന വിഷയം. മാനുഷികമായിട്ട് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്, മാസ്ക് കെട്ടുന്നു, കൈ കഴുകുന്നു, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു, എല്ലാം ഉണ്ട്. പിന്നെ ഈ കൊറോണയ്ക്കിതൊന്നും പേടിയില്ലാത്ത കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ ആരെയും പേടിയില്ല, എപ്പോഴും വരാം. എന്നാൽ നമുക്കുള്ള സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, മാനുഷികമായിരിക്കുന്ന കുറവുകളെ പരിഹരിക്കുന്ന നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഒരു കർത്താവ് നമ്മുടെ വീട്ടിലുണ്ട്, നമ്മളിലുണ്ട്, നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. അതാണ് നമുക്ക് സന്തോഷം തരുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ ബുദ്ധിയുടെ കപ്പാസിറ്റി എനിക്കറിയാം, എനിക്ക് ഇത്രയും പറ്റത്തോളം അറിയാം. ഞാൻ ചിലപ്പോൾ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ, നിയമപരമായിരിക്കുന്ന കാര്യങ്ങളിലൊന്നും വലിയ അറിവ് നമുക്കില്ല, എനിക്കില്ല. അതുപോലെ പല വിഷയങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, വലിയ ജ്ഞാനമൊന്നുമില്ല. അത് കർത്താവിന് അറിയാം. ഗോഡ് ഹി നോസ് ദാറ്റ്. കർത്താവിന് അറിയാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽകാലം ഈ സഭായോഗത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ദേർസ് എ ഷോർട്ടേജ്. ചില കാര്യങ്ങളിൽ ചില കുറവുകൾ ഉണ്ടാകാം. ഈ സന്ദേശം ആരെങ്കിലും കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ക്രമീകരണങ്ങളിൽ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ചില പ്രത്യേക വിഷയങ്ങളിൽ കർത്താവിന്റെ ഇടപെടൽ നടക്കുവാൻ, കർത്താവിന്റെ സാന്നിധ്യം ഒന്ന് വ്യാപരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ഇരുന്ന ഇരിപ്പിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ കാരാവിലെ കല്യാണ വീട്ടിൽ എല്ലാം ഉണ്ടായിരുന്നിട്ട് കുറവ് സംഭവിച്ചതുപോലെ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പലതും ക്രമീകരിച്ചിട്ടുണ്ട്, പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ചില കുറവുകൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനെ പരിഹരിക്കുവാൻ ദൈവം ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, നിൻ പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് പറയട്ടെ, നിങ്ങളുടെ കുറവുകളെ പരിഹരിക്കുന്ന ക്രിസ്തു നിങ്ങളുടെ ഭവനത്തിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ആരാധനയ്ക്കിരുന്ന സമയം മുതൽ അവന്റെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിലുണ്ട്. മനുഷ്യമായിരിക്കുന്ന ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണോ? ഹല്ലേലൂയ, ചില കുറവുകളൊക്കെ കാണുന്നുണ്ട് കർത്താവേ, എന്നാൽ ഇന്ന് പകൽകാലം ആ വീട്ടിലെ കുറവ് നികത്തിയ കർത്താവ്, കാതലായിരിക്കുന്ന കുറവ് നികത്തിയ കർത്താവ് ഇന്ന് പകൽകാലം നമ്മുടെ മധ്യത്തിൽ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കുറവുകളെ പരിഹരിക്കുന്ന ക്രിസ്തു, ബലഹീനതകളിൽ സഹതപിക്കുന്ന ക്രിസ്തു, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ യോഹന്നാന്റെ സുവിശേഷം ഈ കുറവുകളെ പരിഹരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് ഗോസ്പെൽ ഓഫ് ജോൺ നിങ്ങൾക്ക് ധാരാളം തലങ്ങളിൽ കാണാൻ പറ്റും. സഹതപിക്കുന്ന, കരുണ കാണിക്കുന്ന, ഓ ഇല്ലായ്മയിൽ ദുഃഖിക്കുന്ന, ഓ നമ്മളോട് സ്തോത്രം ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്ന ക്രൈസ്റ്റ്, ദൈവത്തിന് സ്തോത്രം. വചനം ജഡമായി തീർന്ന ക്രിസ്തു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷം 6:6-9 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. പുരുഷാരം കർത്താവിന്റെ വചനം കേൾക്കാൻ വേണ്ടി ഇങ്ങനെ തിങ്ങിക്കൂടിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവർക്കെല്ലാം വിശന്നപ്പോൾ സ്തോത്രം ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തരും അല്പമല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാരിൽ ഒരുത്തനായി ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രിയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 അവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ധാരാളം പുരുഷാരം യേശു കർത്താവിന്റെ വചനം കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ കടന്നു വന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അവിടെ കടന്നു വന്നിരിക്കുമ്പോൾ അവരുടെ വിശപ്പിനെ ക്രൈസ്റ്റ് മനസ്സിലാക്കി. അതാണ് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ക്രിസ്തു. അവരെല്ലാവരും വിശന്നിരിക്കുകയാണ്, അവർക്ക് അപ്പം കൊടുക്കണം. എന്നാൽ അവരുടെ പക്കൽ 200 പണമുണ്ടെന്നാണ് അവിടെ പറയുന്നത്. അത്രയും വലിയ പുരുഷാരത്തിന് 200 പണം മതിയാകത്തില്ല. അവിടെ ആ ബലഹീനതയിൽ ആ കുറവ് പരിഹരിക്കാൻ ക്രൈസ്റ്റിയസ് കർത്താവ് അവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഫിലിപ്പോസിന്റെ സഹോദരൻ അന്ത്രിയോസ് വന്ന് പറയുകയാണ്, ഈ 200 പണത്തിന് ഇത് നമുക്കെല്ലാം ഈ അപ്പം കിട്ടുകയില്ല, ഇവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോഴൊരു ബാലകനെ കണ്ടുമുട്ടുന്നു. ആ ബാലകന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. ആവശ്യം വലുത്, പക്ഷേ ക്വാണ്ടിറ്റീസ് വെരി സ്മാൾ. അത് കൊടുക്കാൻ കുറച്ചേ ഉള്ളൂ. അവിടെയാണ് യേശുവിനെ ആവശ്യം നമുക്ക്. അവിടെയാണ് കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പലപ്പോഴും നമ്മുടെ പക്കൻ നാം തൃപ്തിയാകുന്ന വണ്ണം നമ്മുടെ കരങ്ങളിൽ ലഭിക്കാറില്ല. നമ്മുടെ ആവശ്യങ്ങൾ വലുതാണ്, പക്ഷേ വസ്തുത കുറവാണ്. ഇന്ന് പകൽകാലം നമ്മുടെ ജീവിതത്തിൽ കർത്താവെ, ഞാൻ എനിക്ക് അഭിമുഖീകരിക്കേണ്ട ധാരാളം വിഷയങ്ങളുണ്ട്, അതെന്നെ കൊണ്ട് പറ്റുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആ കുറവിനെ പരിഹരിക്കാൻ കർത്താവ് തയ്യാറാണ്. ദൈവത്തിന് മഹത്വം. ആ കുറവിനെ പരിഹരിക്കുവാൻ കർത്താവ് തയ്യാറാണ്. അവിടെ നാം വായിക്കുന്നത് ഈ 5 യവത്തപ്പവും 2 മീനും യേശു കരങ്ങളിൽ എടുത്തു. താങ്ക് യു ജീസസ്. യേശു കരങ്ങളിൽ എടുത്തിട്ട് ദൈവത്തെ വാഴ്ത്തി. ഈ അപ്പത്തെ, ലഭിച്ച അപ്പത്തെ കർത്താവ് നുറുക്കി ബ്ലസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ പുരുഷാരം മൊത്തം തിന്ന് തൃപ്തരായി. 12 കൊട്ടകൾ നിറച്ചെടുത്തു. 12 baskets full. വാച്ച്മെന്നിയുടെ ഒരു വിലയേറിയ ഗ്രന്ഥമുണ്ട്, 12 baskets full. അതെന്താണ് 12 കൊട്ട എന്നുള്ളത്? ആഴമേറിയ സത്യങ്ങളാണ്. അത് മെഡിറ്റേറ്റ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു സത്യം പറയാം, കുറവുകളെ പരിഹരിക്കുന്ന ക്രിസ്തുവാണ് എൻ്റെ ക്രിസ്തു, എൻ്റെ രക്ഷകൻ, എൻ്റെ ആത്മാനാഥൻ, എൻ്റെ ഗുരു. ഞാൻ സേവിക്കുന്ന കർത്താവ് എൻ്റെ കുറവുകളെ പരിഹരിച്ചു തരുന്നവരാണ്. സ്തോത്രം. ബലഹീനതകളിൽ സഹതപിക്കുന്ന ക്രിസ്തു. അതുകൊണ്ടത്രേ നമുക്ക് തുല്യമായി
അവൻ പരീക്ഷിക്കപ്പെട്ടത്. ഈ 2022 നിങ്ങളോട് കൂടെ യാത്ര ചെയ്യുന്നവൻ നിങ്ങളുടെ കുറവുകളെ പരിഹരിക്കുന്നവനാണ്. നിങ്ങൾ ആരാധിക്കുന്ന ക്രിസ്തു നിങ്ങളുടെ കുറവുകളെ പരിഹരിക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. ഓ, നമ്മുടെ ജീവിതത്തിന്റെ മുൻപിലുള്ള സകലവിധമായിരിക്കുന്ന പോരായ്മകളെയും നികത്തുന്ന ദൈവമാണ് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ നമ്മൾ മല്ലിവെള്ളം കുടിച്ചും. ദൈവത്തിന് സ്തോത്രം. നമ്മളെ കുറിച്ച് നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്, പനിയൊക്കെ വരുമ്പോൾ അതെല്ലാം ചെയ്യുന്നുണ്ട്, അതെല്ലാം കുടിക്കുന്നുണ്ട്, അതിനോടനുസരിച്ചുള്ള ആഹാരം കഴിക്കുന്നുണ്ട്. ഇതൊക്കെ രസമാണ്, ഇതൊക്കെ സന്തോഷമാണ്. പക്ഷെ ഇതിനകത്തല്ല സംഗതി കിടക്കുന്നത്. നാം നമ്മുടെ കഴിവ് കൊണ്ട് അതൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ക്രൈസ്റ്റ് ഇത് നമ്മുടെ കർത്താവ് കൊണ്ട് നമുക്ക് സൗഖ്യമാക്കുവാൻ, കർത്താവ് കൂടെയുണ്ട് സൗഖ്യമാക്കുവാൻ. കുറവുകളെ പരിഹരിക്കുന്ന ക്രിസ്തു നമ്മളോട് കൂടെയുണ്ട്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 38 മുതലുള്ള വേദവാക്യങ്ങൾ. ഈ യോഹന്നാന്റെ സുവിശേഷം മിക്കതും കുറവുകളെ പരിഹരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. പല മേഖലകളിലുണ്ട്. ഞാൻ 3 എക്സാമ്പിൾ എടുത്തതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 38 മുതൽ ഞാൻ വായിക്കുന്നു. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. അതൊരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവേ നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. അവിടെ നാം കാണുന്നത് യേശു വളരെ സ്നേഹിച്ച മാർത്തയുടെയും മറിയുടെയും പവൻ. ഏക സഹോദരനായി അവരോടുകൂടെ കഴിഞ്ഞ ലാസർ മരിച്ചു പോകുന്നു. കർത്താവിന്റെ വില അവർ നല്ലവണ്ണം മനസ്സിലാക്കിയതാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഈ ലാസർ സുഖമില്ല എന്ന് അറിഞ്ഞപ്പോൾ മെസ്സേജ് കൊടുക്കുന്നു. യേശു പിന്നെയും അവിടെ തങ്ങി പാർക്കുന്നു. യേശുവിന് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, യേശുവിന് ദൈവത്തിന് സ്തോത്രം അവരോട് പ്രിയമില്ലാഞ്ഞിട്ടല്ല. ചില ദിവസങ്ങൾ കർത്താവ് ഈ പെറ്റീഷൻ കിട്ടിയപ്പോൾ അവിടെ തങ്ങിയെന്നാണ് വായിക്കുന്നത്. കുറച്ച് ദീർഘദൂരം കർത്താവിന് നടന്നു വരണമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവരുടെ ബലഹീനതകളിൽ സഹതപിക്കുന്ന ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വന്നപ്പോഴത്തേനും ലാസറിനെ അടക്കം ചെയ്തു. അപ്പോൾ അവൾ ഓടിച്ചെന്ന് ഈ സഹോദരിമാർ പറയും, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സംഭവിക്കത്തില്ലായിരുന്നു. അതവിടെ വിശ്വാസമാണ്, അവരുടെ യേശുവിനോടുള്ള അവരുടെ വലിയ കാഴ്ചപ്പാടാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ നാം വായിക്കുന്നത്, യേശു ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്നിട്ട് കല്ലുരുട്ടി മാറ്റാൻ പറയുന്നു. അപ്പൊ പറയുന്നു 4 ദിവസമായി നാറ്റം വമ്പിച്ചു തുടങ്ങി. അവിടെയാണ് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന് വില. നമ്മളെ കൊണ്ട് പരിഹരിക്കാത്ത നാറ്റം വമിക്കുന്ന ചില വിഷയങ്ങൾ ദൈവം ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, മാനുഷ്യമായിരിക്കുന്ന ബുദ്ധി കൊണ്ട് എൻ്റെ ശക്തി കൊണ്ട് ഞാൻ പലതും ചെയ്തിട്ടും ചിലത് കർത്താവിന്റെ സ്തോത്രം നാറ്റം വമിക്കുന്ന അനുഭവങ്ങളിലാണ്. പ്രതീക്ഷയില്ലാത്ത അനുഭവങ്ങളിലൂടെയാണ് പോകുന്നത്. ഇന്ന് പകൽകാലം നാറ്റം വമിച്ച ലാസറിനെ പുറത്തു കൊണ്ടുവന്നത് ഒരു ചരിത്ര സംഭവമാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നാറ്റമായി കിടക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ കർത്താവ് ഇടപെടുവാൻ ശക്തനാണെന്ന് ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകളിൽ സഹതപിക്കുന്ന ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു എന്തിനാണ് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത്? ഏതൊരു ദൈവത്തിന്റെ പൈതലും കടന്നു പോകുന്ന സകല മേഖലകളെയും അനുഭവിച്ചറിഞ്ഞ ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിലും പരിശോധനകൾ വന്നിട്ടുണ്ട്. ശാരീരികമായിരിക്കുന്ന വിഷമതകൾ നേരിട്ടിട്ടുണ്ട്. നിന്ദകൾ, പരിഹാസങ്ങൾ,
ഒടുവിലായി ലഭിച്ചതാണ് ക്രൂശ് മരണം. അതുകൊണ്ടും ചരിത്രം അവസാനിച്ചില്ല. ദൈവത്തിന് സ്തോത്ര ക്രൂശ് മരണത്തിലൂടെ ഒരു മഹത്വീകരണം കാണുവാൻ കർത്താവിനിടയാക്കി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ഫിന്നിയുടെ മാതാവ് സാക്ഷ്യം പറഞ്ഞതുപോലെ ദൈവത്തിന് സ്തോത്രം. ഒരു തേജസ് പ്രാപിക്കേണ്ടതിന് നാം പുത്രത്വം പ്രാപിച്ചിരിക്കുന്നത് തേജസ്കരിക്കപ്പെട്ട അനുഭവത്തിലേക്ക് മാറ്റപ്പെടുവാനാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽകാലം നാറ്റം വമിച്ച ചില വിഷയങ്ങളുടെ മേൽ നീ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, അവിടെ ഇന്ന് പകൽകാലം കർത്താവ് ഇടപെട്ട് അതിന്റെ മേൽ ജയം തരുവാൻ ശക്തനാണ് ദൈവത്തിന് സ്തോത്രം. വിഷമിക്കരുത്, ഭാരപ്പെടരുത്. ഓ, നീ ആയിരിക്കുന്ന അവിടെ തന്നെ ക്രിസ്തു വന്നിട്ടുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ വചനമാകുന്ന ക്രിസ്തുവിനെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നേ ഉള്ളൂ. അതെനിക്കകത്ത് യാതൊരു കഴിവുമില്ല. വചനമാകുന്ന ക്രിസ്തു നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. വചനമാകുന്ന ക്രിസ്തുവിനെയാ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വചനമാകുന്ന ക്രിസ്തുവിനെയാ നിങ്ങൾ ഏറ്റെടുക്കുന്നത്. വചനമാകുന്ന ക്രിസ്തുവിനെയാ നിങ്ങൾ ആരാധിക്കുന്നത്. വചനമാകുന്ന ക്രിസ്തുവിനെയാ നിങ്ങൾ പുകഴ്ത്തുന്നത്. അതേ ഇന്ന് പകൽകാലം വചനമാകുന്ന ക്രിസ്തു വചന രൂപേണ നിങ്ങളോട് സംസാരിക്കുന്നു. കുറവുകളെ പരിഹരിക്കുന്ന ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും ഞാൻ ഇബ്രായ ലേഖനത്തിന്റെ ആ വചനത്തിലേക്ക് ഒന്ന് വായിച്ച് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രമാകിയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചു കൊള്ളുക. അതെ, നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ആ സ്വീകാര്യത, നമ്മുടെ ആ ധൈര്യം നമുക്ക് മുറുകെ പിടിക്കാം. എന്തുകൊണ്ട്? അവനൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനാ സ്വർഗത്തിൽ നമുക്ക് ഉള്ളത് കൊണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. മാത്രമല്ല, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതപിക്കുന്നവനാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായിരിക്കുന്ന കുറവുകൾ, മുറിപ്പാടുകൾ, വിഷമതകൾ, ഹല്ലേലൂയ, അവൻ കണ്ടിരിക്കുന്നവനല്ല, നിങ്ങളെ കണ്ട് സഹതപിക്കുന്ന ക്രിസ്തുവാണ്. അവൻ കരുണയുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. യേശുവിന് ഉള്ളെന്നോ വേണ്ട വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും ഉള്ള നോവുക തന്നെ ചെയ്യും. ലാസറിന്റെ കല്ലറയ്ക്കൽ വന്ന് യേശുവിന്റെ ഉള്ളം നുറുങ്ങി എന്നാണ് വായിക്കുന്നത്. അവൻ ഉള്ളം വേദനിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ക്രിസ്തു നമുക്കുണ്ട്. ആ കർത്താവിനെ ആരാധിക്കുന്നത്, ആ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഉദാമാന ശബ്ദന. ആ കർത്താവാണ് നമ്മളിലുള്ളത്, ആ കർത്താവാണ് എന്റെ ഭവനത്തിലുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ വചനം പറയുമ്പോൾ ക്രിസ്തുവിനെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുക. ഈ വചനം തരുമ്പോൾ ക്രിസ്തുവിനെയാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. കാരണം വചനം ജഡമായി തീർന്നത് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. വചനം, വചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുക. പ്രൈസ് ഗോഡ്. കുറവുകളെ അവൻ പരിഹരിക്കുന്ന കർത്താവാണ്. പാപമൊഴികെ നമുക്ക് സർവത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ക്രിസ്തു. എന്റെ വേദന അറിയുന്നവൻ, എന്റെ വിഷമങ്ങൾ അറിയുന്നവൻ, എന്റെ ദുഃഖം അറിയുന്നവൻ. ആരും എന്റെ ദുഃഖം അറിഞ്ഞില്ലെങ്കിലും, ആരും എന്റെ ഭാരം അറിഞ്ഞില്ലെങ്കിലും, ആരും എന്റെ വിഷമം അറിഞ്ഞില്ലെങ്കിലും, എന്റെ വിഷമങ്ങളും ഭാരങ്ങളും ദുഃഖങ്ങളും എല്ലാം അറിയുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കരുണ പ്രാപിപ്പാനും ലഭിപ്പാൻ തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കേണ്ടതിന് വേണ്ടി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുക്കിലേക്ക് വരാം. ഈ 2022 നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിനിടയിൽ അടുക്കിലേക്ക് വരാം. എവിടെ കൃപാസനം? നീ ഒരുക്കുന്നതാ കൃപാസനം. നിന്റെ വീട്ടിനകത്ത് കൃപാസനമുണ്ട്, ഒരു സഭാ ഹോളിൽ മാത്രമല്ല. ഓ, ദേർ ഇസ് എ ത്രോൺ ഓഫ് ഗ്രേസ്. ഓ, ഇൻ അവർ ഹോം. അവിടെയുണ്ട് ദൈവത്തിന്റെ കൃപയുടെ ആസനം, അവിടെയുണ്ട്. അതുകൊണ്ട് എപ്പോഴും കരുണയ്ക്ക് വേണ്ടി വരാം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അബ്ബാവേ, പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് വരാം. ഇന്ന് പകൽകാലം ഈ വചനം കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ വീട്ടിനകത്തൊരു കൃപാസനമുണ്ട്. അത് നീ ഇരിക്കുന്ന പാദപീഠമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന സ്ഥലമാണ്.
പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇന്ന് അക്ഷരീയമായിരിക്കുന്ന വലിയൊരു കൃപാസനത്തിന്റെ ആവശ്യം പോലുമില്ല. ദൈവത്തിന് സ്തോത്രം. അക്ഷരീയമായിരിക്കുന്ന കൂടാരത്തിൽ അവൻ വസിക്കുന്നതേയില്ല. നാം തന്നെയാണ് കൂടാരം, നാം തന്നെയാണ് ആലയം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഇന്ന് പകൽകാലം സന്തോഷിക്കുക. നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് ആരാധന കൊടുക്കുക. കർത്താവേ, എന്റെ ഭവനത്തിൽ ഒരു കൃപാസനം നീ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കോവിഡിന്റെ പ്രയാസമായാലും പ്രതിസന്ധികളായാലും ഞാൻ ധൈര്യത്തോടുകൂടെ കൃപാസനത്തിന്റെ അടുക്കലേക്ക് വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ക്രൈസ്റ്റ്, നമ്മുടെ ഗുരു, നമ്മുടെ കുറവുകളെ പരിഹരിക്കുന്നവനാണ്. ഏത് നിലയിലുള്ള പ്രശ്നങ്ങളോട് സഹതപിക്കുന്ന ക്രിസ്തുവാണ് എൻ്റെ ക്രിസ്തു. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ കുറവുകളിൽ സഹതപിപ്പാൻ ചുറ്റുപാടും ആരുമില്ല. എൻ്റെ കൂടെ പുറവികളില്ല. ഒരുപക്ഷെ ഒരുമിച്ച് ആരാധിക്കുന്നവരില്ല, ജോലി ചെയ്യുന്നവരില്ല. പക്ഷെ ക്രിസ്തുണ്ട്. നിങ്ങളുടെ കുറവുകളിൽ സഹതപിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കൂടുതലായിട്ട് അനുഭവിക്കാം. ഭജനമാകുന്ന ക്രിസ്തുവിനെ കൂടുതൽ ധ്യാനിക്കാം. ഓ അപ്പമാകുന്ന ഓ ക്രിസ്തുവിനെ നമുക്ക് വചനത്തിലൂടെ ഭക്ഷിക്കാം. നമുക്ക് നമ്മുടെ ആത്മീയ മനുഷ്യനെ ബലപ്പെടുത്താം. ഈ വചന ചിന്തകളാൽ ദൈവസഭയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചനം കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യുവാൻ എന്റെ കർത്താവിന്റെ ഭവനത്തിലുണ്ട് എന്റെ യേശു. ദൈവത്തിന് സ്തോത്രം. കുറവുകളെ പരിഹരിക്കുന്നവൻ, എന്റെ ശാരീരികമായിരിക്കുന്ന ബലഹീനതകളെ അറിയുന്നവൻ, എന്റെ രോഗത്തെ അറിയുന്നവൻ, എന്റെ വിഷമതകളെ അറിയുന്ന ക്രിസ്തു നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ വചനം നമുക്ക് ആശ്വാസം പകരട്ടെ. പ്രത്യേകിച്ച് പ്രതിസന്ധികളിലൂടെ പരിശോധനകളിലൂടെ കടന്നുപോകുന്ന എല്ലാവർക്കും ധൈര്യം ലഭിക്കട്ടെ. നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ക്രിസ്തുവുണ്ട്. നമ്മുടെ കുറവുകളെ പരിഹരിക്കുന്ന ക്രിസ്തുവുണ്ട്. അതുകൊണ്ട് കരുണ പ്രായ്പാനായി കൃപാസനത്തിനടുക്കലേക്ക് ഏത് സമയത്ത് കടന്നു വരാം. ഈ വചന ചിന്തകളാൽ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവദാസന്മാർക്കും ദൈവസഭയ്ക്കും നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ. സ്തോത്രം.